الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين صدق الله العلي العظيم സർവാദരണീയരായ സാധത്തുക്കളെ ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ സ്നേഹമുള്ള വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ മറ്റു സത്യവിശ്വാസികളെ സഹപ്രവർത്തകരെ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കാനും നിങ്ങളെ അഭിമുഖീകരിക്കാനുമൊക്കെ അള്ളാഹുവിൻ്റെ വിധി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാമുഖത്തിൻ്റെ ആവശ്യം ഉണ്ടാകില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രഭാഷണം എൻ്റെ മാന്യ സ്നേഹിതൻ അബ്ദുസ്സമദ് സാഹിബ് പൂക്കോട്ടൂർ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും ഇൻഷാ അള്ളാഹ്. നാം പല തവണ പല വേദികളിലും പേജുകളിലും ചർച്ച ചെയ്തതുപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് സ്വഹാബത്തിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമത പ്രചരണം എത്തിയ പ്രദേശമാണ് കേരളം. മുസ്ലിം കേരളത്തിന്റെ ചരിത്രരേഖ നമ്മുടെ ഈ അവകാശവാദത്തെ ശരിവെക്കുന്നുണ്ട്. മതിയായ ചരിത്രരേഖ ഇതിന് നമ്മുടെ മുമ്പിൽ ഉണ്ട്. സ്വഹാബത്തിന് ശേഷം താബിഉകളിൽ ഒട്ടേറെ പ്രമുഖർ, താബിഉകൾക്ക് ശേഷം അത്ബാഉ താബിഈൻ, ഖൈറുൽ ഖുറൂൻ ഉത്തമ നൂറ്റാണ്ടുകാർ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഒട്ടേറെ മഹത്തുക്കൾ അവരുടെ കാലങ്ങളിൽ മതപ്രചരണാർത്ഥം മലബാറിൽ വന്നുകൊണ്ടിരുന്നു എന്ന് മലബാറിന്റെ ചരിത്രം വ്യക്തമായി പറയുന്നു. ഇബ്നു ബത്തൂത്ത തന്റെ റഹ്ലയിലൊക്കെ ഈ പ്രകാരം മലബാർ സന്ദർശിച്ച മലബാറിൽ ആ മതപ്രചരണത്തിന് നേതൃത്വം നൽകിയ മഹത്തുക്കളെ വിശദമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്നുള്ള കാലങ്ങളിലും ഒട്ടേറെ പണ്ഡിത പ്രമുഖർ കേരളീയരും അല്ലാത്തവരുമായി ഇവിടെ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നു എന്നതാണ് നേര്. ആ കാലയളവിൽ കേരളത്തിലെ മുസ്ലിംകൾ നിലനിർത്തി വന്ന ഇസ്ലാം മത വിശ്വാസം, അനുഷ്ഠാനം, ആചാരം, അവ ഒരു മാറ്റവും വരുത്താതെ ലോകാന്ത്യം വരെ നിലനിർത്തിപ്പോരുക എന്നതാണ് സുന്നി വിശ്വാസികളുടെ മതപരമായ സമീപനം. അത് ഏത് സുന്നിയാണെങ്കിലും അങ്ങനെ ആയിരിക്കണം. ഏത് ഗ്രൂപ്പിന്റെ പേരിൽ അറിയപ്പെടുന്നവരാണെങ്കിലും ഏത് മുസ്ലിയാരുടെ ഇനീഷ്യലിന്റെ പേരിൽ അറിയപ്പെട്ടാലും ആകത്തുക സുന്നികളുടെ സമീപനം അതാണ്. ആ പഴയ സമീപനം മാറ്റം വരാതെ മാറ്റം വരുത്താതെ നിലനിർത്തുക. എന്നാൽ ഈ പഴയ സമീപനങ്ങളിൽ പഴമക്കാരെ അന്ധമായി അനുകരിക്കുക എന്നതിൽ കവിഞ്ഞ് പ്രമാണങ്ങളുടെ പിന്തുണയില്ലേ? തീർച്ചയായും ഉണ്ട്. അവരെ അനുകരിക്കാനും അംഗീകരിക്കാനും പഠിപ്പിച്ചിരിക്കുന്നത് തന്നെ പ്രമാണങ്ങളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിംകൾ സാധാരണഗതിയിൽ ഇമാമുകൾ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന മഹത്തുക്കൾ, അവരുടേതായ വീക്ഷണങ്ങൾ എഴുതിവെച്ച ഗ്രന്ഥങ്ങളിൽ, കിതാബുകളിൽ, ചരിത്ര ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. മുസ്ലിംകൾക്ക് താരീഖ് വിശദീകരിക്കുന്ന, ഖുർആൻ വിവരിക്കുന്ന തഫ്സീറിന്റെ കിതാബുകൾ ധാരാളമുണ്ട്. ഹദീസിന്റെ കിതാബുകളും ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളുമുണ്ട്. പ്രധാനമായും നാല് മദ്ഹബുകളിലായി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്.
ആധ്യാത്മിക ലൈൻ വിവരിക്കാനുള്ള ഇൽമു തസൗഫിന്റെ കിതാബുകളുണ്ട്. ഈ രീതിയിലുള്ള ഇസ്ലാമിക വിജ്ഞാന ശാഖകൾ വിവരിക്കപ്പെടുന്ന കിതാബുകളിലൊക്കെ ഈ പഴയകാല സമീപനത്തെ നിലനിർത്താൻ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. മഹത്തുക്കൾ അനുകരണീയരാണ്, അനുഗ്രഹീതരാണ്. അവരെ അനുകരിച്ച് ജീവിക്കുകയാണ് മുസ്ലിമീങ്ങളുടെ ചുമതല. ആ ചുമതല മാറ്റം വരുത്താതെ മായം ചേർക്കാതെ നിലനിർത്തുന്നവരാണ് സുന്നികൾ. കേരളത്തിലെ മുസ്ലിങ്ങൾ ആ നിലയിൽ ജീവിച്ചു വരുമ്പോൾ നൂറ്റാണ്ടുകളായി നിരാക്ഷേപം അതേ രീതിയിൽ ജീവിച്ചു വരുമ്പോൾ ദൗർഭാഗ്യവശാൽ 13 നൂറ്റാണ്ട് പിന്നിട്ട ശേഷം കേരളത്തിൽ ഒറ്റപ്പെട്ട അപശബ്ദങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. ഈ അപശബ്ദങ്ങൾക്ക് പ്രധാനമായും തുടക്കം കുറിച്ചത് ഇന്ന് നദ്വത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടനയുടെ പൂർവീകരോ അല്ലെങ്കിൽ മുൻഗാമികളോ ആയിരുന്നു. തുടർന്ന് ഒന്നിലധികം ഭിന്ന വീക്ഷണങ്ങൾ കേരളത്തിൽ ഉടലെടുക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, കലുഷിതമായ സാഹചര്യം എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ അനുകരണീയരായ ഉത്തമ നൂറ്റാണ്ടുകാരുടെ ജീവിതകാലത്തുണ്ടായിരുന്ന സമീപനം തുടർന്നും മുസ്ലിംകളിൽ നിലനിർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി സമസ്ത കേരള ജമീയത്തുൽ ഉലമ രൂപം പ്രാപിച്ചു 7 പതിറ്റാണ്ട് മുമ്പ്. രൂപം പ്രാപിച്ച കാലം തൊട്ട് ഇന്ന് വരെ, ഇന്നും അതാത് കാലത്ത് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതരിൽ പ്രമുഖരാണ് സമസ്തയെ നിയന്ത്രിച്ചത്. ഓരോ കാലത്തുമുള്ള പ്രമുഖർ, അവർ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരു പക്ഷേ ശക്തരോ അല്ലെങ്കിൽ ദുർബലരോ ആയിരിക്കാം, പക്ഷെ അക്കാലത്ത് അവരായിരുന്നു പ്രമുഖർ. ഇന്നും ഏതു തരത്തിലുള്ള പ്രാമുഖ്യം? പ്രമുഖർ എന്ന് പറയുമ്പോൾ ഏതു തരത്തിലുള്ള പ്രാമുഖ്യം? ഒരു ആധ്യാത്മിക പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ അനിവാര്യമായ ചില ഔസാഫുകൾ, ചില ഗുണങ്ങളുണ്ട്. പ്രായം മുഖേനയും മറ്റും പക്വത കൈവരിച്ചവരാവുക. പ്രായച്ചെറുപ്പത്തിൽ ചിലപ്പോൾ പക്വത വേണമെന്നില്ല, ചിലർക്ക് പ്രായം വന്നാലും പക്വത ഉണ്ടാകില്ല, അപൂർവം കേസുകളാണ്. അങ്ങനെ പ്രായം കാരണം പക്വതയുള്ളവർ, ഇൽമ് അധികമുള്ളവർ, ശരഇയായ ഇൽമ്, ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള കമ്പ്യൂട്ടർ ജ്ഞാനമല്ല, വേണ്ടാന്ന് നമ്മൾ പറഞ്ഞില്ല, ഉണ്ടായിക്കോട്ടെ, ശരഇയായ ഇൽമ് എന്ന് പറഞ്ഞൊരു ഇൽമുണ്ട്, അങ്ങനെ ഒന്നുണ്ട്. പതിയർച്ച ചെയ്യാൻ കൂടിയതല്ലേ നമ്മൾ, അതുകൊണ്ട് പറയില്ല. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഫിദ്ദീൻ എന്നൊരു ഖൈദ് പറഞ്ഞത് അങ്ങനെ ദീനിൽ ഉള്ള ഒരു ഇൽമ് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ വഹ്തറദ ബിഹി എന്ന് പറഞ്ഞ കൂട്ടരാണ്. അപ്പൊ ദീനിയായ ഇൽമ്, ശരഇയായ ഇൽമ്, ആധ്യാത്മികമായ ഇൽമ് എന്ന പേരിൽ ഒരു ഇൽമുണ്ട്. ആ ഇൽമിൽ അഗാധ പാണ്ഡിത്യം, അല്ലെങ്കിൽ അതാത് കാലത്തുള്ളവരിൽ കൂടുതൽ പാണ്ഡിത്യമുള്ളവർ ഇൽമിൽ. അപ്പോൾ പ്രായപക്വത, ഇൽമ് കൂടാതെ തഖ്‌വ വളരെ പ്രധാന. തഖ്‌വ എന്ന് പറയുമ്പോൾ ഇമാം ഗസാലിയുടെ തഖ്‌വ ഒരു പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരിലും കണ്ടെന്ന് വരില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാചകത്തിൽപ്പെട്ടു, അതാത് കാലത്ത് ജീവിച്ചിരിക്കുന്നവരിൽ പ്രമുഖർ. അതാത് കാലത്ത് ഉള്ളവരിൽ പ്രമുഖർ. ആ പ്രാമുഖ്യം ഏതൊക്കെയിലെ? പ്രായപക്വതയിൽ. പ്രായപക്വത എന്റെ ഒരു ഭാഷയാണ്, ഞാൻ അങ്ങനെ പറയണം, ഇങ്ങനെ പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. രണ്ടാമത് ഇൽമിൽ, മൂന്നാമത് തഖ്‌വയും നാലാമത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് സൂക്ഷ്മത. ഒറായ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. സൂക്ഷ്മത പ്രസംഗിക്കാനും എഴുതാനും എളുപ്പമാണ്. പ്രാവർത്തികമാക്കുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല. സൂക്ഷ്മത, ആ സൂക്ഷ്മത പലപ്പോഴും നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യഗുറുൻ കാമിനൽ മർഇ ഖമീസുൻ ബഖാ ഔ ഇസാറുൻ ഫൗക കാബി സാഖു മിൻഹു റഫ. കഷ്ണം വെച്ച കുപ്പായോ ഗണങ്കാൽ വരെ പൊക്കിയുടുത്ത തുണിയും കണ്ടിട്ട് നീ ഒരു മനുഷ്യനിൽ വഞ്ചിതനാവണ്ട. കണ്ടാൽ ആള് വലിയ സൂക്ഷ്മം തോന്നും. ദ്വാര സമ്മേളനത്തിന് നേതൃത്വം നൽകാനൊക്കെ പറ്റും ആളെ കോലം കണ്ടാൽ, അത്ര നല്ല കോല. പക്ഷേ നീ വഞ്ചിതനാവണ്ട. ഒലത ദിർഹമി പന്നുറ കയ്യഹു ഔറ, പൈസ കൊണ്ട് ഇടപാട് ചെയ്തൊക്കെ അപ്പ കാണാൻ ആളെ കോലം. പൈസ കൊണ്ട് ഇടപാട് ചെയ്യുമ്പോൾ ആളെ കോലം തിരിയ. അപ്പൊ ആളുകളെ സൂക്ഷ്മത എന്നതിന് അത് തിരിച്ചറിയാനുള്ള ഒട്ടേറെ മാനദണ്ഡങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇമാം ഗസാലി പറഞ്ഞ ഈ മാർഗം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ പ്രായപക്വത, ഇൽമ്, തഖ്‌വ, വറ, സൂക്ഷ്മത മുതലായ വിഷയങ്ങളിൽ അതാത് കാലങ്ങളിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതരിൽ പ്രമുഖരാണ് സമസ്ത കേരള ജമിയത്ത്.